2022 നവംബർ 12 ശനിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. വീണ്ടുമൊരു മഹാപ്രക്ഷോഭം അനിവാര്യം. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ഇന്ന് 86 വയസ്സ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എഴുതുന്നു. ജാതിവിവേചനം, സാമൂഹ്യ ഉച്ചനീചത്വം, അയിത്താചാരം, അസ്പൃശ്യത പോലുള്ള സാമൂഹ്യ തിന്മകൾക്ക് തീർത്തും അറുതി വരുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. കേരള ചരിത്രത്തിൽ ഐതിഹാസികമെന്ന് വിശേഷിപ്പിക്കാവുന്ന ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന് 86 സംവത്സരങ്ങൾ പിന്നിട്ട് ലോകമേറെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കി ാണ് കേരളത്തിലെ പിന്നാക്ക വിഭാഗത്തിന്റെ സ്ഥിതി. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്തായ സന്ദേശം ക്ഷേത്രങ്ങളിൽ പാലിക്കപ്പെടാത്തിടത്താണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ലക്ഷ്യം ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈഴവർ ആദി പിന്നാക്ക വിഭാഗക്കാർക്ക് ക്ഷേത്രത്തിൽ കടന്ന് ദൈവത്തെ ആരാധിക്കാം എന്നതിനപ്പുറം ശ്രീകോവിലിനുള്ളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ശബരിമല സന്നിധാനത്തും മാളികപ്പുറത്തും മേൽശാന്തിമാരെ നിയമിക്കാനുള്ള അപേക്ഷയിൽ തന്നെ അപേക്ഷകർ ബ്രാഹ്മണരായിരിക്കണമെന്നാണ് നിബന്ധന. ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളിലും അബ്രാഹ്മണ ശാന്തിമാർക്ക് ശ്രീകോവിലിന് വെളിയിലാണ് സ്ഥാനം. അബ്രാഹ്മണനെയോ പിന്നാക്കക്കാരനെയോ ദേവസ്വം ബോർഡ് ശാന്തിക്കാരനായി നിയമിച്ചാലും ശ്രീകോവിലിനുള്ളിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ ഭ്രഷ്ട് കൽപ്പിച്ച സംഭവങ്ങൾ ഈ യുഗത്തിലാണ് അരങ്ങേറുന്നത്. മുന്നാക്ക വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10% സാമ്പത്തിക സംവരണം നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവച്ച സുപ്രീംകോടതിയുടെ 5-അംഗ ബെഞ്ചിന്റെ ഭൂരിപക്ഷ വിധിയും ഏറെ പ്രസക്തമാണ്. ജാതി സംവരണം അധികകാലം തുടരാനാകില്ലെന്ന വിധിയിലെ പരാമർശം ഞെട്ടലുളവാക്കുന്നതാണ്. ജാതി സംവരണ വ്യവസ്ഥയിൽ മാറ്റം വരുത്താൻ ആലോചിക്കേണ്ട സമയമായെന്നാണ് മുന്നാക്ക സംവരണത്തെ അനുകൂലിച്ച 2 ജഡ്ജിമാരുടെ വിധിന്യായം. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ സംവരണത്തിന്റെ ഭാവിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. സാമ്പത്തിക സംവരണം മുന്നാക്ക വിഭാഗക്കാർക്ക് മാത്രമായി ചുരുക്കി അതിന്റെ ആനുകൂല്യം പിന്നാക്ക ദളിത് വിഭാഗങ്ങളിലെ ദരിദ്രർക്കും നൽകണമെന്ന് ബെഞ്ചിലെ 2 ജഡ്ജിമാരുടെ ആവശ്യം 3-അംഗ ഭൂരിപക്ഷ ബെഞ്ച് തള്ളി. സാമ്പത്തിക സംവരണമെന്ന ഓമനപ്പേരിൽ മുന്നാക്കത്തിലെ പാവങ്ങൾക്കായി ഏർപ്പെടുത്തിയ സംവരണത്തിൽ നിന്ന് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെയും പിന്നാക്ക വിഭാഗങ്ങളെയും ഒഴിവാക്കിയതിൽ എന്ത് നീതീകരണം ഉണ്ട്? വിധിക്കെതിരെ തമിഴ്നാട്ടിലെ DMK സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകാനും സർവകക്ഷി യോഗം വിളിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ സ്ഥിതിയോ? 1936 നവംബർ 12 തിരുവിതാംകൂർ സർക്കാർ വിളംബരം ചെയ്ത ക്ഷേത്രപ്രവേശന നിയമം രാജ്യം ഉറ്റുനോക്കിയതാണ്. നവോത്ഥാന നായകരും അധസ്ഥിത ജനവിഭാഗങ്ങളും നടത്തിയ സുദീർഘമായ പോരാട്ടത്തിന്റെ ഫലം കൂടിയാണ് അവർണരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വഴിതെളിച്ച വിളംബരം. സാമൂഹ്യ പരിഷ്കരണത്തിനുവേണ്ടി 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ തുടങ്ങിയ പ്രക്ഷോഭങ്ങളുടെ പരിസമാപ്തിയാണ് വിപ്ലവകരമായ ക്ഷേത്രപ്രവേശന വിളംബരം. സമര മുഖരിതമായ പശ്ചാത്തലമുണ്ടായിരുന്നെങ്കിലും സാമൂഹികവും സാമ്പത്തികവുമായ ഘടകങ്ങളും വിളംബരത്തിന് ചാലകശക്തിയായി. ക്ഷേത്രവഴികളിൽ സഞ്ചാര സ്വാതന്ത്ര്യമെന്ന വൈക്കം സത്യാഗ്രഹത്തിലെ മുഖ്യ ആവശ്യം ആരാധനാ സ്വാതന്ത്ര്യത്തിനുള്ള പ്രക്ഷോഭമായി പരിണമിച്ചു. 1924 തുടങ്ങിയ വൈക്കം സത്യാഗ്രഹത്തിന് നെടുനായകത്വം വഹിച്ചത് TK മാധവനടക്കമുള്ള മഹാരഥന്മാരായിരുന്നു. ഗാന്ധിജിയുടെ ഇടപെടലോടെ ബഹുജന സമരമായി. സത്യാഗ്രഹം വിജയിപ്പിക്കാൻ ജാതിമത ഭേദമന്യേ കേരളീയർ മാത്രമല്ല മറുനാട്ടുകാരും എത്തിച്ചേർന്നു. സവർണ ജാഥ നയിച്ച മന്നത്തു പത്മനാഭനും പഞ്ചാബിൽ നിന്നുള്ള അകാലികളും തമിഴ്നാട്ടിലെ ദ്രാവിഡ പ്രസ്ഥാനക്കാരും ഐക്യദാർഢ്യവുമായി എത്തി. വിഗ്രഹപ്രതിഷ്ഠയും വേദപഠനവും ക്ഷേത്രാരാധനയും ബ്രാഹ്മണരുടെ മാത്രം അവകാശമെന്ന ആചാരം ലംഘിച്ച ശ്രീനാരായണ ഗുരുദേവനും TK മാധവനും CV കുഞ്ഞിരാമനും ജനവികാരം ആളിക്കത്തിച്ചു. വൈക്കം സത്യാഗ്രഹം ക്ഷേത്രപരിസരത്ത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ളതായിരുന്നിട്ടും ക്ഷേത്രം തന്ത്രിയും ഭരണകൂടവും വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമായിരുന്നില്ല. 1925 സമവായ ചർച്ചയ്ക്കെത്തിയ ഗാന്ധിജിയെ തന്ത്രി ഇണ്ടം തുരുത്തി നമ്പൂതിരി വീട്ടിൽ കയറ്റിയില്ല. അദ്ദേഹം പോയ ശേഷം ഇരുന്ന സ്ഥലം ചാണകവെള്ളം തളിച്ച് ശുദ്ധമാക്കുകയും ചെയ്തു. 1930 തിരുവിതാംകൂറിൽ അവർണർക്ക് ക്ഷേത്രപ്രവേശനം കൂടിയേ തീരൂ എന്ന നില വന്നു. പേരിൽ ഹിന്ദുവെങ്കിലും ഹിന്ദുവിനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതിനെതിരെ അവർണർ സംഘടിച്ചു. വരുമാനം കുറഞ്ഞതോടെ സർക്കാരും സാമ്പത്തിക ഞെരുക്കത്തിലായി. പുറമേയാണ് ജനകീയ പ്രക്ഷോഭങ്ങളും മതപരിവർത്തനവും ഉയർത്തിയ വെല്ലുവിളി. 1936 വിജ്ഞാപനം പുറപ്പെടുവിച്ചെങ്കിലും 1937 ജനുവരിയിലാണ് യാഥാർത്ഥ്യമായത്. ജനുവരി 12 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നാനാജാതിയിലും പെട്ടവർ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിച്ചതോടെ അത് ചരിത്രമുഹൂർത്തമായി. പട്ടാള മൈതാനത്ത് ചേർന്ന ഗംഭീരയോഗത്തിൽ സംസാരിച്ച ഗാന്ധിജിയുടെ വാക്കുകൾ: അവർണരുടെയും സവർണരുടെയും പൊതുജനാഭിപ്രായങ്ങൾ ശക്തിപ്പെടുത്താൻ നിങ്ങൾ തുടർച്ചയായി ശ്രമങ്ങൾ നടത്തിയിരുന്നില്ലെങ്കിൽ ലോകത്തിലുള്ള സകല മനസ്സും ഉണ്ടായിരുന്നാൽ കൂടി മഹാരാജാവിന് പോലും ഈ വിളംബര പ്രഖ്യാപനം നടത്തുക അസാധ്യമായേനെ. ഈഴവരെ പോലെയുള്ള ഒരു സമുദായമുണ്ടായിരുന്നതുകൊണ്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരമുണ്ടായതെന്ന് സി രാജഗോപാലാചാരി പ്രസ്താവിച്ചു. പൊതുജനഹിതത്തെ ആദരിക്കാത്ത പക്ഷം രാജ്യഭരണം ദുഷ്കരമായി തീരുമെന്നും പൊതുജന ശബ്ദം കേട്ടപ്പോഴാണ് തിരുമനസ്സുകൊണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപനം ചെയ്തതെന്നും ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ പോലും തുറന്നു പറഞ്ഞു. സി വി കുഞ്ഞിരാമൻ ഇക്കാര്യം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. വിളംബരം കൊണ്ട് ഈഴവർക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകില്ലെന്ന ചിന്താഗതിക്കാരനായിരുന്നു സി വി. നിഷേധിക്കപ്പെട്ട അവകാശങ്ങളും അധികാരങ്ങളും പിടിച്ചുവാങ്ങുക, അതിലൂടെ സമുദായത്തിന്റെ അഭിമാനം പരിരക്ഷിക്കുക എന്നതിൽ കവിഞ്ഞ പ്രതീക്ഷയൊന്നും സി വിക്കുണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിൽ പ്രവേശിക്കുക എന്നതിനേക്കാൾ സമുദായത്തിന് അപമാനകരമായ നിയമങ്ങളെയും ആചാരങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യുകയായിരുന്നു ടി കെ മാധവന്റെയും സി വിയുടെയും ലക്ഷ്യം. 1931 ആലപ്പുഴയിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ 28th വാർഷിക പൊതുയോഗത്തിൽ സി വി നടത്തിയ പ്രസംഗം ദീർഘദൃഷ്ടിയുള്ളതായിരുന്നു. ബ്രാഹ്മണൻ എവിടെ നിന്ന് താഴോട്ടിറങ്ങിയോ അവിടെ വരെ ഒന്ന് കയറണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ടായി. അവിടെ ചെന്നതുകൊണ്ട് മാത്രം ഈഴവൻ തൃപ്തനാവുകയില്ല. അവിടെ മണി കിലുങ്ങുമോയെന്നും അവനൊന്ന് നോക്കണം. അല്ലാതെ അകത്തു കടന്നിട്ട് ശ്രീകോവിലിന് വെളിയിൽ നിൽക്കുന്ന ഏർപ്പാട് ഈഴവന് വേണ്ട തന്നെ. ആണ്ടിൽ 28.5 ലക്ഷം രൂപ ദേവസ്വം ഇനത്തിൽ ചെലവുണ്ട്. ഇതിൽ 8 കാശുപോലും ഈഴവന് കിട്ടുന്നില്ല. വെടിക്കെട്ടും ആറാട്ടും മാത്രം ഒളിഞ്ഞു നിന്ന് ഞങ്ങൾക്കും കാണാം. അതിനാൽ ക്ഷേത്രകാര്യങ്ങളിൽ ഇതേവരെ പ്രവേശനമില്ലാതിരുന്നവർക്ക് ആ അവകാശം നൽകേണ്ടതാണ്. സി വി പറഞ്ഞ കാര്യങ്ങൾക്ക് ഇന്നും വലിയ മാറ്റമില്ലെന്നതാണ് നവോത്ഥാന കേരളത്തെ പിന്നോട്ടു നയിക്കുന്നത്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ഈഴവർ ആദി പിന്നാക്കക്കാർക്ക് ഇന്നും ശ്രീകോവിലിന് വെളിയിലാണ് സ്ഥാനം. ദേവസ്വം ബോർഡ് നിയമനങ്ങൾ പോലും മുന്നാക്കക്കാരുടെയും ബ്രാഹ്മണരുടെയും കുത്തകാവകാശം പോലെയായി. എന്നിട്ടും ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ 10% സാമ്പത്തിക സംവരണം കൂടി ഏർപ്പെടുത്തിയതോടെ പിന്നാക്കക്കാരന്റെ സ്ഥിതി ഏറെ പരിതാപകരമായി മാറിക്കൊണ്ടിരിക്കുന്നു. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വാർഷിക വേളയിൽ പിന്നാക്ക വിഭാഗങ്ങളുടെ മേൽ വീണ്ടും സവർണാധിപത്യം സ്ഥാപിക്കാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമായി വേണം പുത്തൻ കോടതി വിധിയെയും വീക്ഷിക്കേണ്ടത്. ചാതുർവർണീയ വ്യവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്കിന്റെ തുടക്കമാണിത്. ക്ഷേത്രങ്ങളിൽ തുല്യനീതിക്കായും സവർണാധിപത്യം തിരികെ കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെയും ക്ഷേത്രപ്രവേശന വിളംബര പ്രക്ഷോഭ മാതൃകയിൽ വീണ്ടും ഒരു മഹാപ്രക്ഷോഭം അനിവാര്യമായിരിക്കുന്നു.